പാഠം ഒന്ന്. പ്രവചനങ്ങൾ പൂർത്തിയാകുന്നു. ദൈവദൂതൻ ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ ഒരു കൊച്ചു വീട്ടിൽ പ്രത്യക്ഷനായി. അവിടെ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട യൗസേബ് എന്ന പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന ഒരു കന്യക ഉണ്ടായിരുന്നു. മറിയം എന്നായിരുന്നു അവളുടെ പേര്. ഗബ്രിയേൽ ദൂതൻ മറിയത്തെ സമീപിച്ച് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശുവെന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് മനസ്സിലാക്കി മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് മറിയം സമ്മതം നൽകിയ നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് അവളിൽ നിറഞ്ഞു. വചനമായ ദൈവം അവളുടെ ഉദരത്തിൽ മനുഷ്യരൂപം ധരിച്ചു. പ്രവചനങ്ങൾ. ലോകാനമ്പം മുതൽ മനുഷ്യവംശം കേൾക്കാൻ കാത്തിരുന്ന മംഗളവാർത്തയായിരുന്നു അത്. ആദിയിൽ ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കാൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ മകുടമായി മനുഷ്യനെ സൃഷ്ടിച്ചു. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും അവന് രൂപം നൽകി. എന്നാൽ ആദി മാതാപിതാക്കൾ ദൈവത്തിൻ്റെ കൽപ്പന ധിക്കരിച്ച് പാപം ചെയ്തു. അനുസരണക്കേടിന് ദൈവം ശിക്ഷ നൽകി. ദൈവം അവരെ പറുദീസായിൽ നിന്ന് പുറത്താക്കി. ശിക്ഷയോടൊപ്പം ദൈവം അവർക്ക് ഒരു രക്ഷാവാഗ്ദാനവും നൽകിയിരുന്നു. പാപം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കാൻ സർപ്പത്തിൻ്റെ രൂപത്തിലെത്തിയ സാത്താനോട് ദൈവം പറഞ്ഞു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. സർപ്പത്തിൻ്റെ തലയെ തകർക്കുന്ന ഒരു സ്ത്രീയെയും അവളുടെ പുത്രനെയും കുറിച്ചുള്ള പ്രതീക്ഷ ഭൂമിയിൽ നിറഞ്ഞു. പൂർവ്വപിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും ഈ രക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദാനം ദൈവം ആവർത്തിച്ചു. അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും എന്ന് ദൈവം മോശയ്ക്ക് നൽകിയ വാഗ്ദാനവും. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോലുയരും എന്ന ബാലാമിൻ്റെ പ്രവചനവും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന ഏശയ്യായുടെ പ്രവചനവുമെല്ലാം രക്ഷകൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രതീക്ഷ ഇസ്രായേലിൽ ഉണർത്തി. ഇസ്രായേൽ ജനം പ്രാർത്ഥനാപൂർവം ഈ രക്ഷകനെ കാത്തിരുന്നു. സമയത്തിൻ്റെ പൂർത്തിയിൽ ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ തിരുമനസ്സായി. രക്ഷകനെ കാത്തിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീക്ഷ മുഴുവൻ മംഗളവാർത്തയിൽ നിറഞ്ഞു നിന്നു. തിരുപ്പിറവി. രക്ഷകൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ലൂക്കാ സുവിശേഷകൻ്റെ വിവരണം ഇപ്രകാരമാണ്. അക്കാലത്ത് ലോകമാസികളുമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പനയുണ്ടായി. ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹീമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. രാത്രിയിൽ വിശ്രമിക്കുവാൻ സ്ഥലം തേടി അവർ ബെത്ലഹീമിലെ സത്രങ്ങളുടെയും വീടുകളുടെയും വാതിലുകൾ മുട്ടി വിളിച്ചു. ആരും അവർക്ക് സ്ഥലം നൽകിയില്ല. ഒടുവിൽ ആ പ്രദേശത്തെ ഒരു കാലിത്തൊഴുത്തിൽ അവർ രാത്രി ചെലവഴിച്ചു. ആ രാവിൽ മറിയം തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. ദൈവദൂതൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ മിശിഹ ഇന്ന് ജനിച്ചിരിക്കുന്നു. മാലാഖമാരുടെ ഒരു ഗണം ആ ദൂതനോടുകൂടി പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ നമ്മൾ ഈ സ്തുതിഗീതം ആലപിച്ച് ഈശോയുടെ ജനനം അനുസ്മരിക്കുന്നുണ്ട്. മാലാഖമാരിൽ നിന്ന് ലഭിച്ച അറിയിപ്പ് കേട്ട് ആട്ടിടയന്മാർ തിടുക്കത്തിൽ ബത്ലഹീമിലേക്ക് പോയി. അവിടെ അവർ മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തു. ജ്ഞാനികളുടെ സന്ദർശനം. ഈശോയുടെ ജനനം അറിയിച്ചുകൊണ്ട് കിഴക്കൊരു നക്ഷത്രം ഉദിച്ചു. പൗരസ്ത്യ ദേശത്തു നിന്നും ജ്ഞാനികൾ ഈ നക്ഷത്രം കണ്ട് ഈശോയെ ആരാധിക്കാൻ യാത്ര പുറപ്പെട്ടു. അവർ ദിവ്യശിശുവിനെ അന്വേഷിച്ച് ഹെറോദീസ് രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. ജ്ഞാനികളിൽ നിന്ന് ഈശോയുടെ ജനനത്തെക്കുറിച്ചറിഞ്ഞ രാജാവ് അസ്വസ്ഥനായി. അവൻ പ്രധാന പുരോഹിതന്മാരെയും നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി. മിശിഹ എവിടെയാണ് ജനിച്ചതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബത്ലഹേമിൽ. പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദയായിലെ ബത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ നിന്നും ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. അപ്പോൾ ഹെറോദേസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതെപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു. അവൻ അവരെ ബത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്കു മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ക്രിസ്തുവർഷം. ഈശോയുടെ ജന്മം വഴി ലോകചരിത്രം രണ്ടായി വിഭജിക്കപ്പെട്ടു. ഈശോയ്ക്ക് മുമ്പുള്ള കാലം BC അഥവാ ബിഫോർ ക്രൈസ്റ്റ് എന്നും ഈശോയ്ക്ക് ശേഷമുള്ള കാലം AD അഥവാ എനോ ഡോമിനി എന്നും AD എന്നാൽ കർത്താവിൻ്റെ വർഷം എന്നാണ് അർത്ഥം. മംഗളവാർത്ത പിറവിക്കാലങ്ങൾ. സീറോ മലബാർ സഭയുടെ ആരാധനക്രമ വത്സരങ്ങളിലെ വിവിധ കാലങ്ങളിലൂടെ നമ്മുടെ രക്ഷയുടെ ആധാരമായ മിശിഹ രഹസ്യത്തെ നാം അനുസ്മരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. ആരാധനക്രമ വത്സരത്തിലെ ആദ്യകാലം മംഗളവാർത്താ കാലമാണ്. ക്രിസ്തുമസിനൊരുക്കമായുള്ള 4 ആഴ്ചകളാണ് മംഗളവാർത്താക്കാലം. സുറിയാനി ഭാഷയിൽ സുബാറ എന്ന് ഈ കാലം അറിയപ്പെടുന്നു. പ്രഖ്യാപനം, അറിയിപ്പ് എന്നൊക്കെയാണ് ഈ പദത്തിൻ്റെ അർത്ഥം. തുടർന്ന് വരുന്ന 2 ആഴ്ചകൾ ചേർന്നാണ് പിറവിക്കാലം. പിറവിക് തിരുനാളിനൊരുക്കമായി 25 ദിവസം നോമ്പ് ആചരിക്കുന്ന പതിവ് സഭയിലുണ്ട്. ഈ കാലങ്ങളിലെ 4 ആഴ്ചകളിലെ വായനയിൽ രക്ഷകന്റെ ജന്മവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത്. ഈ കാലങ്ങളിൽ നാം അനുസ്മരിക്കുന്ന രക്ഷാകര സംഭവങ്ങൾ. മംഗളവാർത്താകാലം. മനുഷ്യസൃഷ്ടി, പാപവും അനന്തരഫലങ്ങളും, പഴയ നിയമ ചരിത്രത്തിലെ ദൈവത്തിൻ്റെ രക്ഷാകരമായ ഇടപെടലുകൾ, രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, സക്കറിയായ്ക്കുള്ള അറിയിപ്പ്, മറിയത്തിന് മംഗളവാർത്ത, മറിയം ഏലീശുവായെ സന്ദർശിക്കുന്നത്. മറിയത്തിൻ്റെ സ്തോത്രഗീതം, സ്നാപകയോഹന്നാൻ്റെ ജനനം, മാർ യൗസേപ്പിനുള്ള അറിയിപ്പ്. പിറവിക്കാലം, ഈശോയുടെ ജനനം, ആട്ടിടയന്മാരും ജ്ഞാനികളും ഈശോയെ സന്ദർശിക്കുന്നത്, ഈശോയുടെ നാമകരണം, ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നത്, നസ്രത്തിലെ തിരുക്കുടുംബം, ഈശോയുടെ രഹസ്യ ജീവിതം. ക്രിസ്തുമസ്, ഈശോയുടെ തിരുപ്പിറവിയാണ് മംഗളവാർത്ത, പിറവിക്കാലങ്ങളുടെ കേന്ദ്ര സംഭവം. ഡിസംബർ 25 തീയതിയാണ് പിറവി തിരുനാൾ ആഘോഷിക്കുന്നത്. ക്രിസ്തുമസ് ദിനത്തിലെ തിരുക്കർമ്മങ്ങളിലും ദിവ്യബലിയിലും ഭക്തിയാദരങ്ങളോടെ നാം പങ്കുചേരണം. രക്ഷകനെ നൽകിയ ദൈവത്തോടുള്ള നന്ദിയും സ്തുതിയും പരിശുദ്ധ കന്യാമറിയത്തോടുള്ള ആദരവും രക്ഷകൻ്റെ ജനനത്തിലുള്ള ആനന്ദവും ഈ കാലങ്ങളിൽ നമ്മിൽ നിറഞ്ഞു നിൽക്കണം. സകല ലോകത്തിൻ്റെയും രക്ഷകനായി അവതരിച്ച ഈശോയെ ആട്ടിടയർ ആരാധിച്ചു. കിഴക്കുതിച്ച നക്ഷത്രത്തിൽ നിന്ന് യൂതന്മാരുടെ രാജാവ് ജനിച്ച വിവരമറിഞ്ഞ് ഈശോയെ തേടിയെത്തിയ ജ്ഞാനികൾ പൊന്നും മീറയും കുന്തുരുക്കവും കാഴ്ചവെച്ച് അവിടുത്തെ രാജത്വവും പൗരോഹിത്യവും പ്രവാചകത്വവും അംഗീകരിച്ചു. നമുക്ക് ഈശോയെ നമ്മുടെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞ് ആരാധിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പൂർവ്വപിതാക്കൾ പ്രത്യാശയുടെ കാത്തിരുന്ന മിശിഹായെ, അങ്ങേ കൃപാവരത്തിൽ ഞങ്ങളെ ധന്യരാക്കണമേ. മനുഷ്യാവതാരത്തിൻ്റെ ബലങ്ങൾ ഞങ്ങളിൽ പ്രകാശിതമാക്കുവാൻ ഇടയാക്കുകയും ചെയ്യണമേ. നമുക്ക് പാടാം ഗാനം. പൂർവ്വപിതാക്കൾക്ക് അഖിലേശൻ നൽകി സദയം വാഗ്ദാനം, നൽകും ന്യൂനം രക്ഷകനെ നിങ്ങൾക്കായി ഞാൻ ഈ മണ്ണിൽ. വാഗ്ദാനത്തിൻ പൂർത്തിക്കായി ദാവീദിൻ പ്രിയ വംശജയാം, മറിയം നേടിയ സന്ദേശം മാനവരക്ഷയ്ക്കച്ചാരം. കവിത: മംഗളവാർത്തയെ അറിയിച്ചു സാദരം ധന്യാ മേരിയെ ദൈവദൂതൻ, വന്നു പിറക്കുന്നു കന്യകാനന്ദൻ ബത്ലഹീം തന്നിലെ ഗോശാലയിൽ. ദൈവകുമാരനെ കണ്ടുവണങ്ങിനാൽ പാവങ്ങളായിടും മാട്ടിടയർ. കാഴ്ചയുമായിട്ടണഞ്ഞു തിരുമുമ്പിൽ രാജർഷിമാരോ കിഴക്കു നിന്നു. അമ്മയോടൊപ്പം ശിശുവിനെ കണ്ടവർ ആമോദപൂർവ്വം വണങ്ങി നിന്നു. ദൈവവചനം വായിക്കാം, വിവരിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:18, 2:23. വഴി കാട്ടാൻ ഒരു തിരുവചനം: ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ലൂക്കായുടെ സുവിശേഷം 1:38. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തെ അടിസ്ഥാനമാക്കി തിരുപ്പിറവിയുടെ ഒരു വിവരണം തയ്യാറാക്കുക. എൻ്റെ തീരുമാനം: എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയുടെ സാന്നിധ്യം ഞാൻ ദിവസവും അനുസ്മരിക്കും.